ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളം അതിദാരിദ്ര്യമുക്തമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ കെ ജി ശങ്കരപിള്ളയ്ക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള കർണാടക മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളം അതിദാരിദ്ര്യമുക്തമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിദരിദ്രമില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരള പിറവിയാണ് ഇതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2021 പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ തുടക്കം കൂടിയായിരുന്നു ഇത്. തുടർന്ന് രണ്ടു മാസത്തിനകം അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താൻ സർവേ ആരംഭിച്ചു. തദ്ദേശ സ്ഥാപന തലത്തിൽ കുടുംബങ്ങളെ സൂക്ഷ്മ പരിശോധനയിലൂടെ കണ്ടെത്തി കരട് പട്ടിക തയ്യാറാക്കുകയായിരുന്നു. അതിൽ നിന്നാണ് 1032 തദ്ദേശ സ്ഥാപനങ്ങളിലായി 64,006 കുടുംബങ്ങളിലെ 1,03,099 പേരെ അതിദരിദ്രരായി കണ്ടെത്തിയത്. അതിനുശേഷം ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല പരിപാടികളായി തരംതിരിച്ച് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അവരെ സ്വയം പര്യാപ്തരാക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 1,000 കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചത്. ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതയ്ക്കാകെ അവകാശപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കേരളം അതിദാരിദ്ര്യമുക്തമായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും. ചടങ്ങിൽ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ എന്നിവർ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്നത് രഹസ്യമായ കാര്യമല്ലെന്നും പ്രതിപക്ഷം എന്തിനാണ് ഇതിനെ ഭയക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. എല്ലാ നേട്ടങ്ങളെയും തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ശീലമാണെന്നും അദ്ദേഹം പ്രതിപക്ഷാരോപണത്തിന് മറുപടി നൽകി. അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പച്ചനുണകളുടെ സമാഹാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം പ്രചാരണങ്ങളെന്നും ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിലെ പൊള്ളത്തരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും സതീശനടക്കം പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചു. നിയമസഭയിൽ ഒരു ചർച്ചയും നടത്താതെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ മുടക്കി സമ്മേളനം വിളിച്ചത് പ്രഹസനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് പരസ്യത്തിലെ വിവരങ്ങൾ നിയമസഭയിൽ 140 എംഎൽഎമാരെ ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിക്കാനാണ് സഭ വിളിച്ചതെന്നും അതുകൊണ്ടാണ് ബഹിഷ്കരണത്തിന് തയ്യാറായതെന്നും സതീശൻ വിശദീകരിച്ചു. കേരളം ഉൾപ്പെടെ രൂപീകരണ ദിനം ആഘോഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്കാണ് രൂപീകരണ ദിനത്തിൽ പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിലൂടെ ആശംസകൾ നേർന്നത്. കേരളത്തിന്റെ പ്രകൃതി സൌന്ദര്യവും നൂറ്റാണ്ടുകളുടെ പൈതൃകവും ഇന്ത്യയുടെ സാംസ്കാരിക സമ്പത്താണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് മുഖ്യപ്രഭാഷണം നടത്തും. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ജീവനക്കാർക്ക് ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പരമോന്നത സാഹിത്യ സമ്മാനമായ എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ കെ ജി ശങ്കരപിള്ളയ്ക്ക് സമ്മാനിക്കും. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. 500,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾക്ക് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. ബംഗാൾ എന്ന കവിതയിലൂടെയാണ് സാഹിത്യരംഗത്ത് അദ്ദേഹം മുൻനിരയിലേക്ക് വന്നത്. എഴുത്തച്ഛൻ എന്ന കൊടുമുടിയിലേക്കാണ് ഓരോ കവിയുടെയും സഞ്ചാരമെന്നും എഴുത്തച്ഛൻ പുരസ്കാരത്തിനപ്പുറം മറ്റൊരു പുരസ്കാരമില്ലെന്നും ഏതെഴുത്തുകാരന്റെയും സ്വപ്നമാണതെന്നും കെ ജി ശങ്കരപിള്ള അവാർഡിനോട് പ്രതികരിച്ചു. നീതി, കേന്ദ്രസത്തയായ ജനപക്ഷ കവിതകളാണ് തന്റേതെന്നും കെ ജി എസ് പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായി റസൂൽ പൂക്കുട്ടി ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ചലച്ചിത്ര അക്കാദമി ഓഫീസിലെത്തിയാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. ഇന്ന് നടക്കേണ്ടിയിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റി. തിങ്കളാഴ്ച വൈകിട്ട് തൃശൂരിൽ മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും. സംസ്ഥാനത്തിന്റെ 25-ാം രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം 14,260 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. നിരവധി പൊതുപരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സെപ്റ്റംബർ 22 നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച വരും തലമുറ ജി പരിഷ്കരണം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഗണ്യമായ ആശ്വാസം നൽകുന്നു. ഇലക്ട്രോണിക്സ് രംഗത്തെ ജി പരിഷ്കാരങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നതായതോടെ വരും തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ പുതിയ ഉണർവാണ് നൽകിയത്. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, ടെലിവിഷനുകൾ തുടങ്ങിയവയ്ക്ക് ജി എസ് ടി നിരക്ക് 28% നിന്ന് 18% കുറച്ചതോടെ താഴ്ന്ന വരുമാനക്കാർക്കും ഇവ വാങ്ങാൻ കഴിയുന്നുണ്ട്. ആഭ്യന്തര ഉൽപ്പാദകരുടെ വിപണി വിപുലീകരണത്തിനും നടപടി സഹായിക്കുന്നു. മോണിറ്ററുകൾക്കും പ്രൊജക്ടറുകൾക്കും ജി എസ് ടി നിരക്ക് 28% നിന്ന് 18% കുറച്ചു. ഈ നീക്കം ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുക മാത്രമല്ല രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട്.
പരിശീലനം പൂർത്തിയാക്കിയ 408 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരം പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഫോറസ്റ്റ് മെഡലുകൾ പിണറായി വിജയൻ സമ്മാനിച്ചു. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 7 നീളുന്ന പ്രദർശനത്തിൽ വയലാർ അവാർഡ് നേടിയ കൃതികൾ, നിയമസഭ പാസാക്കിയ ഔദ്യോഗിക ഭാഷാ നിയമരേഖകൾ, ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ, നിഘണ്ടുകൾ, വിജ്ഞാനകോശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള കർണാടക മത്സരം തിരുവനന്തപുരം മംഗലപുരത്തെ കെ സി എ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ കർണാടക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കർണാടക 2 നഷ്ടത്തിൽ 103 റൺസ് എടുത്തു. വിഷൻ 2031 നവ കായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന പേരിൽ സംസ്ഥാന കായിക വകുപ്പ് കായിക സെമിനാർ സംഘടിപ്പിക്കും. നാളെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഉച്ചകഴിഞ്ഞ് ടാഗോർ തിയേറ്ററിലാണ് യോഗം. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ 266 ദിവസമായി നടത്തുന്ന സമരം ഇന്ന് അവസാനിപ്പിച്ചു. ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരം ജില്ലാ കേന്ദ്രങ്ങളിൽ തുടരുമെന്ന് നേതാക്കൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. വൈജ്ഞാനിക മേഖലയിൽ ആദ്യമായി മലയാളം ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ വിവിധ വിഷയങ്ങളിൽ പുതിയ ഓൺലൈൻ കോഴ്സുകൾ ജനുവരിയിൽ ആരംഭിക്കും. ഹരിതരസതന്ത്രം, മധ്യകാല കേരള ചരിത്രം, ജിയോ ഇൻഫർമാറ്റിക്സ്, ടൂറിസം എന്നീ വൈജ്ഞാനിക മേഖലകളിലെ കോഴ്സുകളാണ് ഇഎംഎംആർസി വികസിപ്പിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് ഓൺലൈൻ കോഴ്സുകളുടെ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളിൽ സൌജന്യമായി രജിസ്റ്റർ ചെയ്ത് പഠിക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പുതിയ ബിരുദ ഓണേഴ്സ് ഡിഗ്രി സിലബസിലാണ് കോഴ്സുകൾ വികസിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികളെ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി പോറ്റിക്ക് സഹായം ചെയ്തത് സുധീഷ് കുമാറാണ്. പുനഃസംഘടനയ്ക്ക് ശേഷം ആദ്യമായി കെ പി സി സി യോഗം തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായേക്കുമെന്നാണ് സൂചന. കോഴിക്കോട് കക്കോടിയിൽ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന് സമയക്രമമായി. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവെത്തുന്ന ട്രെയിൻ പുലർച്ചെ 5:10 ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് ഉച്ചകഴിഞ്ഞ് എറണാകുളത്തെത്തും. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ് 90,200 ഗ്രാമിന് 11,275 ഇന്ന് വ്യാപാരം നടക്കുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് വൈകിട്ട് 5 തുടങ്ങും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ദർശനത്തിന് ബുക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം 70,000 പേർക്കാണ് അവസരം. പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ നിർമ്മിച്ച കണ്ണൂർ കോയിപ്ര താളിച്ചാൽ തെന്നം റോഡും മാവുള്ളപൊയിൽ പാലവും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 5.25 പരം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വൈകിട്ട് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തിന് സമീപം 6 നിർമ്മിച്ച കേന്ദ്രത്തിൽ 124 കാറുകൾ പാർക്ക് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം അതിദാരിദ്ര്യമുക്തമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ കെ ജി ശങ്കരപിള്ളയ്ക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള കർണാടക മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.